السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها، وأولها وآخرها، وعلانيتها وسرها. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم زيننا بزينة الإيمان، وجعلنا هداة مهتدين. أما بعد، سهودر الله إمام نوير الأربعون يرنا كتاب إروتي ومن حديث الله إدورة من قدشة. الحمد لله إروتي عندما تحديث عن أبي عبد الله جابر بن عبد الله الأنصاري رضي الله تعالى عنهما أن رجلا سأل رسول الله صلى الله عليه وسلم فقال: أرأيت إذا صليت المكتوبات وصمت رمضان وأحللت الحلال وحرمت الحرام ولم أزد على ذلك شيئا، أأدخل الجنة؟ قال: نعم. رواه مسلم. ومعنى أحللت الحلال فعلته معتقدا حله. عن أبي عبد الله جابر بن عبد الله الأنصاري رضي الله تعالى عنهما. في حديث رواية جابر رضي الله عنه، جابر بن عبد الله الأنصاري. هذا في داو عبد الله وحضل شهيدايا مهانايا صحابيا. جابر رضي الله عنه حديث قال يقوم برد رواية جيدا إيه صحابي ماري لورالا جابر بن عبد الله الأنصاري. أبو هريرة، أنس بن مالك، أبو سعيد الخدري، عبد الله بن عمر، عبد الله بن عباس، جابر بن عبد الله، عائشة. إبرانا إيه صحابي مار. أبو هريرة، أنس بن مالك، أبو سعيد الخدري، عبد الله بن عمر، عبد الله بن عباس، جابر بن عبد الله، عائشة رضي الله عنهم أجمعين. أن رجلا سأل رسول الله صلى الله عليه وسلم فقال، ورعان الله لرسول صلى الله عليه وسلم يقول: أرأيت إذا صليت المكتوبات وصمت رمضان وأحللت الحلال وحرمت الحرام ولم أجد على ذلك شيئا، أأدخل الجنة؟ ونبي أرأيت، أرأيت برنان أخبرني تعالى إن كنت برنان نال يندال تعالى كبريان ولد. إذا صليت يعني نسكرك يعني المكتوبات നിർബന്ധമായ അഞ്ച് നിസ്കാരങ്ങൾ ഞാൻ നിസ്കരിക്കുകയാണെങ്കിൽ, വസുംതു റമദാൻ ഞാൻ റമദാനിലെ നോമ്പെടുക്കുകയുമാണെങ്കിൽ, വഅഹലൽതുൽ ഹലാൽ വഹറംതുൽ ഹറാം, വഅഹലൽതു ഞാൻ ഹലാലാക്കി, അൽ ഹലാൽ ഹലാലിലെ ഞാൻ ഹലാലാക്കി, അഥവാ അള്ളാഹു ഹലാലാക്കിയത് ഞാൻ ഹലാലായി സ്വീകരിച്ചു. അതിൻ്റെ ഒരു വിശദീകരണമാണ് അവസാനം കൊടുത്തിട്ടുള്ളത്. ഒന്ന്, أحللت الحلال يعني حلال حلال أكيا، لأنه برنا لدينا أرقام. فعلته معتقدا حله، فعلته يعني هذا شيء معتقدا بشوسي شوند حله، هذا رواه دنيا ما عندنا بشوسي شوند يعني هذا برواتي شو توا إلا حلال ولا ألقي شيء أمجو إلا أمام حلال ولا يبارد عند أنا ودنيا ما يعرفون ولا يبارد عند الله. الله حلال أكيا حلال عندنا بشوسي شو من سلك، الله حرام أكيا حرام عندنا വിശ്വസിക്കുക. അതാണ് അഹ്ലൽതുൽ ഹലാൽ വഹറംതുൽ ഹറാം. ഹലാലിനെ ഞാൻ ഹലാലാക്കുകയും ഹറാമിനെ ഞാൻ ഹറാമാക്കുകയും ചെയ്തു. വലം അസിദ് അലാ ദാലിക ശൈആ, വലം അസിദ് ഞാൻ അധികം ചെയ്തില്ല, അലാ ദാലിക അതിന്റെ മുകളിൽ, അഥവാ ഇപ്പറഞ്ഞതിന്റെ കൂടുതൽ ഞാനൊന്നും ചെയ്തില്ല. അദ്ഖുലുൽ ജന്ന, ഓ നബിയെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? قال رسول الله صلى الله عليه وسلم قرنوا نعم. هذا يتعقل برويشكم إمام مسلم برواية جيدة حديثا منه سهو ذلك لأن حديث انت أرثم هذا هو الله سبحانه وتعالى نربن دماغيا كايرين وحج إذ البرامر جيكا بطيت بلا هذا هو زكاة إلا ينان هذا نربن دماغي ورك അതും ചെയ്യേണ്ടതുണ്ട്. അത് മറ്റുള്ള ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നിർബന്ധമാക്കിയത് മാത്രം ഒരാൾ ചെയ്തു. ഹറാമായത് ഒഴിവാക്കുകയും ചെയ്തു. അതിനുമേൽ സുന്നത്തായതൊന്നും അയാൾ ചെയ്തില്ല. എങ്കിലും അള്ളാഹു അയാൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അയാൾക്ക് സ്വർഗം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. കാരണം ജനങ്ങൾ മൂന്ന് വിഭാഗക്കാരാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് കാണാം, ഒന്ന് സാബിഖും ബിൽ ഖൈറാത്ത്, രണ്ടാമത്തേത് മുഖ്തസിദ്, മൂന്നാമത്തേത് ളാലിമും ബി നഫ്സിഹി. ആരാണ് സാബിഖും ബിൽ ഖൈറാത്ത്? ഒരുപാട് നന്മകളും കൊണ്ട് മുന്നേറിയ ആളാണ് സാബിഖും ബിൽ ഖൈറാത്ത്. അഥവാ അയാൾ നിർബന്ധമായത് മാത്രമല്ല പ്രവർത്തിച്ചത്, മറിച്ച് സുന്നത്തായ പ്രവർത്തനം കൂടി അയാൾ പ്രവർത്തിച്ചു. അയാളാണ് സാബിഖും ബിൽ ഖൈറാത്ത്, ധാരാളം നന്മകളുമായി മുന്നേറിയ ആൾ. രണ്ടാമത്തത് മുഖ്തസിദാണ്. മുഖ്തസിദ് എന്നാൽ ശരാശരി പാലിച്ച ആൾ. അയാൾ നിർബന്ധമായതൊക്കെ ചെയ്തു, ഹറാമൊക്കെ ഒഴിവാക്കി, അതിന് പുറത്ത് മുസ്തഹബായ പുണ്യകർമ്മങ്ങൾ ഒന്നും ചെയ്തില്ല. അയാൾക്കും അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ആൾക്ക് രണ്ടാമത്തെ ആളെക്കാൾ വലിയ പദവിയുണ്ട്, അതിന് സംശയമില്ല. മൂന്നാമത്തേതാരാണ് സ്വന്തത്തോട് അതിക്രമം ചെയ്ത ആൾ. ഈ മൂന്ന് വിഭാഗത്തെയും സൂറത്തു ഫാത്തിറിൽ 32-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ഫാത്തിറിലെ 32-ാമത്തെ ആയത്തിൽ ഉമ്മ ഔറസ്നൽ കിതാബ അല്ലദീന ഖഫൈന മിൻ ഇബാദിന فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات باذن الله ذلك هو الفضل الكبير ثم بالنير اورثنا الكتاب نام كتاب അനന്തരമായി നൽകി الذين اصطفينا من عبادنا نام തിരഞ്ഞെടുത്ത നമ്മുടെ അടിമകളിൽ ചിലർക്ക് فمنهم അവരിലുണ്ട് വാലിമുല്ലി നഫ്സി സ്വന്തത്തോട് അതിക്രമം ചെയ്തവർ. അതാരാണ്? വീഴ്ച വരുത്തിയ നിർബന്ധ ബാധ്യതകളിൽ വീഴ്ച വരുത്തിയ ഹറാമുകൾ സംഭവിച്ചു പോയ ആൾക്കാണ് എന്ത് പറയുക? വാലിമുൽ നഫ്സി. അവന്റെ സ്ഥിതി എന്താണ്? ഷിർക്കോ കുഫറോ സംഭവിച്ച അതിലായി മരിച്ചവൻ അല്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മശീഅത്തിന് കീഴിലാണ്. ഇൻഷാ അസബ വ ഇൻഷാ ഗഫറല്ലാ. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവനെ പുറത്തു കൊടുക്കും, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവനെ ശിക്ഷിക്കും. ഒമിൻഹു മുഖ്തസിദ്, ഇനി അവരിലുണ്ട് മുഖ്തസിദ്. മുഖ്തസിദ് എന്താണ്? നിർബന്ധങ്ങൾ നിർബന്ധമാക്കപ്പെട്ടത് ചെയ്ത ഹറാമുകൾ ഒഴിവാക്കിയവൻ. അവൻ അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കാരണം മുസ്തഹബ് ചെയ്യാത്തതിന് ഒരാൾ നമുക്ക് ആക്ഷേപിക്കാൻ പാടില്ല. ഒരാൾ ആക്ഷേപിക്കാൻ കുറ്റപ്പെടുത്താൻ പാടില്ല. ഏതിന്? ഒരാൾ മുസ്തഹബായ ഒരു കാര്യം ഒഴിവാക്കിയത് അയാൾ കുറ്റപ്പെടുത്താനോ അയാൾ ആക്ഷേപിക്കാനോ നമുക്ക് ഉപദേശിക്കാം, ഖൈറുകൾ കൂടുതൽ ചെയ്യാൻ ഉപദേശിക്കാം. പക്ഷെ അയാൾ മജ്മൂമല്ല, അയാൾ ആക്ഷേപത്തിന് അർഹനല്ല. മനസ്സിലായില്ലേ? ഒരാൾ നിർബന്ധമായത് മാത്രം ചെയ്യുന്നു, അയാളെ ആക്ഷേപിക്കാനോ അയാളെ കുറ്റപ്പെടുത്താനോ പാടില്ല. സുന്നത്തുകളോടുള്ള അവഗണന കാരണത്താലല്ല അയാൾ ചെയ്യുന്നതെങ്കിൽ സുന്നത്തിന് സുന്നത്തിന്റെ സ്ഥാനം അയാളുടെ മനസ്സിലുണ്ട്. സുന്നത്തിനെ അവഗണിച്ച് അതിനെ വില കൽപ്പിക്കാതെ അല്ല അയാൾ ചെയ്യാത്തത്, അത് വേറെ കാര്യമാണ്, അത് വലിയ തെറ്റാണ്. എന്നാൽ ഒരാൾക്ക് ഒഴിവാക്കാൻ അനുവാദമുണ്ട്, അള്ളാഹു അതിനെ അയാളെ ശിക്ഷിക്കുകയില്ല. അതുപോലെ മൂന്നാമത്തെ വിഭാഗം മരണവും ഇൻഹും അവരിലുണ്ട് സാബിഖും ബിൽ ഖൈറാത്തി ബിഇസ്നില്ലാ, അല്ലാഹുവിന്റെ അനുമതിയോടെ നന്മകളിൽ ബഹുദൂരം മുന്നോട്ട് പോയവർ അവരിലുണ്ട്. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, അതാണ് മഹത്തായ ഭാഗ്യം, അതാണ് മഹത്തായ അൽ ഫദ്ൽ, അല്ലാഹുവിന്റെ മഹത്തായ ഔദാര്യമാണത്, വലിയ ഭാഗ്യമാണത്. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, അല്ലാഹുവിന്റെ മഹത്തായ ഔദാര്യമാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുക എന്നത്. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ഇത് അള്ളാഹുവിന്റെ മഹത്തായ ഞാമത്താണ്, ഇങ്ങനെ അള്ളാഹു ദീൻ നിശ്ചയിച്ചു എന്നത്. കാരണം എന്താണ്? നിർബന്ധമാക്കിയ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. അള്ളാഹു നിർബന്ധമാക്കിയത് വളരെ എളുപ്പമാണ്. അള്ളാഹു ഹറാമാക്കിയത് ഉപേക്ഷിക്കുക എന്നത് വളരെ എളുപ്പമാണ്. അതൊഴിവാക്കിയത് കൊണ്ട് വലിയ ഹൈർ ഈ ലോക ജീവിതത്തിൽ തന്നെ അതൊഴിവാക്കിയ ആൾക്ക് ലഭിക്കും. എന്നാൽ സഹോദരങ്ങളെ, എല്ലാവരും ഒരേ ശക്തിയിലുള്ള ആളുകളാണോ? അല്ല. അള്ളാഹു നിർബന്ധം മാത്രമേ വെച്ചിട്ടുള്ളൂ എങ്കിൽ ശക്തിയുള്ളവനും ഉന്മേഷമുള്ളവനും ആരോഗ്യമുള്ളവനും ഒക്കെ അവിടെ അവസാനിപ്പിക്കേണ്ടി വരുമായിരുന്നു. അധികം ഒന്നും ചെയ്യാൻ അവന് സാധിക്കുകയില്ല. നോക്കൂ, അള്ളാഹു രണ്ടും നിശ്ചയിച്ചിരിക്കും. സാധിക്കുന്നവന് ഒരുപാട് മുന്നേറാൻ അള്ളാഹു ധാരാളം അവസരം ഒരുക്കിയിരിക്കും, എണ്ണമറ്റ അവസരങ്ങൾ. എന്നാൽ ഒരുവൻ കഴിയാതായിപ്പോയി, അള്ളാഹു ഇപ്പറഞ്ഞ സുന്നത്ത് മുസ്തഹബൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലോ അവൻ പ്രയാസപ്പെടും, അവന് സാധിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാ നിലക്കും ഈ ദീൻ എളുപ്പമാക്കിയിരിക്കുന്നു. റബ്ബിന്റെ മഹത്തായ ഞാമത്താണ് അത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിരവധി ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ ഒരാൾ നിർബന്ധമായ കാര്യങ്ങൾ മാത്രം ചെയ്തു, ഹറാമുകൾ ഒഴിവാക്കി എങ്കിൽ തന്നെ അവന് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നതിന് ധാരാളം തെളിവ് കാണാം. ഇമാം ഇബ്നു റജബ് അൽഹംബലി അദ്ദേഹം പറയുന്നു, وقد تواترت الاحاديث عن النبي صلى الله عليه وسلم بهذا المعنى او ما هو قريب منه. ഈ ഹദീസിൽ പറഞ്ഞ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, ഇതേ ആശയം അല്ലെങ്കിൽ ഇതിന് സമാനമായ, ഇതിനോട് അടുത്ത ആശയം നബിയിൽ നിന്ന് മുതവാസിറായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൽ പ്രസിദ്ധമാണ് ദിമാം ഇബ്നു സഅലബ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന സംഭവം. അദ്ദേഹം നബിയോട് ചോദിച്ചു, എന്താണ് എനിക്ക് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു, നിസ്കാരം പറഞ്ഞുകൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതിൽ കൂടുതൽ ഈ ഫർദിനേക്കാൾ അപ്പുറം എനിക്ക് വല്ല നിർബന്ധമുണ്ടോ? അപ്പൊ നബി പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, നീ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതൊഴികെ അങ്ങനെ ചെയ്യാം. റമദാൻ അതിന്റെ കാര്യം പറഞ്ഞുകൊടുത്തു, ഇതിനപ്പുറത്ത് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, താങ്കൾ സ്വന്തം ഇഷ്ടപ്രകാരം കൊടുക്കുന്നതൊഴികെ. അദ്ദേഹം തിരിഞ്ഞു പോകുമ്പോൾ പറഞ്ഞു, അള്ളാഹു ആണ്, ഞാൻ ഈ പറഞ്ഞതിലൊന്നും കൂട്ടുകയുമില്ല കുറക്കുകയുമില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ലഹ ഇൻ സദഖ, അപ്പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ, അദ്ദേഹം അത് പാലിക്കുമെങ്കിൽ അദ്ദേഹം വിജയിച്ചിരിക്കും. എന്തേ പറഞ്ഞുള്ളൂ, നിർബന്ധമായത് മാത്രം. എന്താണ് അതിന്റെ അർത്ഥം? പണ്ഡിതന്മാർ വിശദീകരിച്ചു, അദ്ദേഹം വിജയിച്ചു, ശരി, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ചെയ്തവർ അദ്ദേഹത്തെക്കാൾ വിജയിച്ചവരാണ്, അതിനേക്കാൾ ഫലാഹ് അവർക്കുണ്ട്. പക്ഷെ അള്ളാഹു നിർബന്ധമാക്കി വെച്ചവരാണ്, അതിൽ കൂടുതൽ നമുക്ക് പറയാൻ പാടില്ല. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും കാണാം. ഇതിൽ ചിലതിൽ ഹജ്ജ് പറഞ്ഞത് കാണാം, ചിലതിൽ ഹജ്ജ് പറഞ്ഞിട്ടില്ല. കാരണം ഹജ്ജ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പുള്ള ഹദീസുകളിൽ അത് പറഞ്ഞിട്ടില്ല. ഒഫി സഹീഹൈനി, ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും സഹീഹുകളിൽ കാണാം. അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന അറബിയൻ ഖാൽ, ഒരു അറബി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദുല്ലനി അലാ അമലി, ഒരു അമലിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരൂ, ഒരു പ്രവർത്തനത്തെ കുറിച്ച്. ഇത് അമിൽതുഹു ദഖൽതുൽ ജന്ന, അത് ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു അമൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅബുദുല്ലാഹ ലാ തുശ്രിക്കു ബിഹി ഷൈആ, നീ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, ഇബാദത്ത് ആകുന്ന എല്ലാം റബ്ബിന് മാത്രം, ദുആവും ഇസ്തിഗാസയും നേർച്ചയും എല്ലാം. ലാ തുശ്രിക്കു ബിഹി ഷൈആ, അവനിൽ ആരെയും നീ പങ്കുചേർക്കാൻ പാടില്ല. വതുഖീമു സ്സലാത്തൽ മക്തൂബഹ, നിർബന്ധ നിസ്കാരങ്ങൾ നീ നിലനിർത്തുക. വതുഅദ്ദി അസ്സകാത്തൽ മഫ്റൂദ, ഫർദായ നിർബന്ധമായ സകാത്ത് നീ കൊടുക്കുക. വതസൂമു റമദാൻ, നീ റമദാനിൽ നോമ്പ് എടുക്കുക. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, വല്ലദി ബഅസക ബിൽ ഹഖ്, താങ്കളെ ഈ ഹഖുമായി അയച്ച അല്ലാഹു തന്ന സത്യം, ലാ അസീദു അലാ ഹാദാ ശൈഅൻ അബദൻ വലാ അൻഖുസു മിൻഹു, ഇപ്പറഞ്ഞതിനൊന്നും ഞാൻ അധികം ചെയ്യുകയില്ല, ഒന്നും കുറക്കുകയുമില്ല. ഫലമ്മ വല്ല, അദ്ദേഹം തിരിഞ്ഞുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന ഫലിയൻദുർ ഇലാ ഹാദാ, സ്വർഗക്കാരിൽപ്പെട്ട സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാൾ ആർക്കെങ്കിലും കാണണോ, അദ്ദേഹത്തെ നോക്കിക്കോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇതാണ് ദീനിലെ വിഷയം എന്ന് നമ്മൾ മറന്നു പോകരുത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ ഫർദായ കാര്യങ്ങളിൽ എന്തൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ട് നമുക്കറിയില്ല. അതുകൊണ്ട് ധാരാളമായി സുന്നത്തുകൾ നാം വർദ്ധിപ്പിക്കുക. അതെന്തുകൊണ്ടാണ്? സുന്നത്ത് നിർബന്ധമായതുകൊണ്ടല്ല, മുസ്തഹബ് മുസ്തഹബ് തന്നെ. പക്ഷേ അത് നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് സ്വയം നമുക്ക് ഇത്രയൊക്കെ മതി എന്ന് തോന്നാതിരിക്കാൻ നമ്മൾ ഖൈറുകൾ വർദ്ധിപ്പിക്കാണ് വേണ്ടത്. ഏറ്റവും മികച്ചത് നേടാനാണ് നാം ശ്രമിക്കേണ്ടത്, അതിൽ സംശയമില്ല. എന്നാൽ ഇതാണ് ദീനിന്റെ അസൽ എന്നത് മറക്കാൻ പാടില്ല. ഒരാൾക്ക് ഒഴിവാക്കേണ്ടി വന്നാൽ അത് ഒഴിവാക്കാവുന്നതാണ്. ഇതാണ് ഈ ഹദീസിന്റെ താല്പര്യം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, റഅയ്ത പറയൂ നബിയെ, ഇദാ സല്ലൈതു മക്തൂബാ, നിർബന്ധമായ നിസ്കാരങ്ങൾ ഞാൻ നിസ്കരിച്ചു. ഇസ്ലാമിന്റെ മഹത്തായ അമൽ, അള്ളാഹു ആദ്യമായി വിചാരണ ചെയ്യുന്ന പ്രവർത്തനം. ഇത് ശരിയായാൽ ബാക്കിയെല്ലാം ശരിയായി, ഇത് ദുഷിച്ചാൽ ബാക്കിയെല്ലാം ദുഷിച്ചു. മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം. വസുംതു റമദാൻ, ഇസ്ലാമിന്റെ വസുംതു റമദാൻ, റമദാനിൽ ഞാൻ നോമ്പെടുത്താൽ, റമദാൻ അതിലെ നോമ്പ് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ മഹത്തായ അമലാണ്. റമദാനിന് നോമ്പ് ഖുർആൻ അവതരിപ്പിച്ച മാസം. അഹ്ലൽതുൽ ഹലാൽ, ഹലാലിനെ ഹലാലായി കാണുക, ഹലാലിനെ ഹറാമാക്കാനോ ഹറാമിനെ ഹലാലാക്കാനോ പാടില്ല. ഹറംതുൽ ഹറാം, ഹറാമിനെ ഞാൻ ഹറാമായി മനസ്സിലാക്കി. അതിൽ വല്ലതും സംഭവിച്ചു പോയാൽ തൗബയും ഇസ്തിഗ്ഫാറും നടത്തുന്നവനാരാണ്? ഹറാമിനെ ഹറാമായി കണ്ടവനാണ്. ഹറാമിനെ ഹലാലാണെന്ന് വാദിച്ചവൻ ഒരിക്കലും അത് ചെയ്താൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയല്ല, ഇസ്തിഗ്ഫാർ നടത്തുകയല്ല, എന്റെ ആവശ്യമില്ലല്ലോ. ഹറാം ഹലാലാക്കൽ കുഫറാണ്, ഹലാല് ഹറാമാക്കലും കുഫറാണ്. കാരണം അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്തത് പറയലാണത്. ഇതിലൊന്നും വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ആ ദുഖുലുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നാം അതെ എന്ന് പറയുകയുണ്ടായി. അടുത്ത ഹദീസ് ശ്രദ്ധിക്കാം. أبي مالك الحارث بن عاصم الأشعري رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم الطهور شطر الإيمان. الطهور لمن أولا شريف الطهور شطر الإيمان والحمد لله تملأ الميزان فسبحان الله والحمد لله تملأان أو تملأ ما بين السماء والأرض والصلاة نور والصدقة برهان والصبر ضياء والقرآن حجة لك أو عليك كل الناس يغدو فبايع النفس فمعتقها أو موبقها رواه مسلم. أبو مالك الحارث بن عاصم الأشعري رضي الله عنه رواية جيدنا مهتايا حديثا هذا അബു മാലിക് എന്നാണ് ഈ സഹാബിയുടെ കുനിയത്ത്. അൽ ഹാരിസ് ബിൻ ആസിം അൽ അശാരി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അത്തുഹൂറു ശത്രുൽ ഈമാൻ. അത്തുഹൂർ, തുഹൂർ എന്നാൽ ശുദ്ധീകരണം, വുദു പോലെ, കുളി പോലെ, അതിനാണ് തുഹൂർ എന്ന് പറയുക. തഹൂർ എന്നാൽ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്. അത് പല വാക്കുകളിലും ഇങ്ങനെ കാണാം. ദമ്മിൽ ആണ് പദമെങ്കിൽ അർത്ഥം എന്താണ്? ആ ചെയ്യുന്ന പ്രവൃത്തി. എന്നാൽ ഫതഹാണെങ്കിൽ ആ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തു എന്താണോ അത്. തുഹൂർ എന്നാൽ ശുദ്ധീകരണം എന്നാണ് അതിന്റെ അർത്ഥം. ശുദ്ധീകരിക്കുക എന്ന പ്രവൃത്തി, ശുദ്ധി വരുത്തുക എന്ന പ്രവൃത്തി. തഹൂർ എന്നാൽ ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം. അതുപോലെ തന്നെ വുദൂഉം വദൂഉം, വുദു എന്നാൽ ആ പ്രവൃത്തിയാണ്, വുദു ചെയ്യുക എന്ന പ്രവൃത്തി. വദു എന്നാൽ ആ വുദു ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം. സുഹൂറും സഹൂറും, സുഹൂർ എന്നാൽ അത്താഴം കഴിക്കുക എന്ന പ്രവൃത്തിയാണ്, സഹൂർ എന്നാൽ അത്താഴം എന്ന ഭക്ഷണമാണ്. തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക, ഫഇന്ന ഫിസ്സുഹൂരി ബറക എന്നും വായനയുണ്ട്. നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴം കഴിക്കുന്നതിൽ വറക്കത്തുണ്ട് എന്നും വായിക്കാം, അത്താഴം കഴിക്കുന്ന ആ ഭക്ഷണത്തിൽ വറക്കത്തുണ്ട് എന്നും വായനയുണ്ട്. ബറക, ഇങ്ങനെ വാക്കുകൾ കാണാം. അപ്പൊ തുഹൂർ എന്ന പ്രവൃത്തി ശുദ്ധിയാക്കുക എന്നത് ശത്രുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ്, ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. പൊതുവെ ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായ ഒരു വാക്കാണ് ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്, വൃത്തി ഈമാനിന്റെ പകുതിയാണ്. അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന വാക്ക് തംലഉൽ മീസാൻ, മീസാൻ നിറയും. മീസാന്റെ വലിപ്പത്ര ആകാശഭൂമികൾ അതിലിട്ട് തൂക്കിയാൽ പോരാതെ വരും സ്ഥലം, എന്നാണ് മീസാന്റെ വലിപ്പം. അമലുകൾ തൂക്കുന്ന മീസാൻ അത് നിറയും എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്. വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്, ഇത് രണ്ടും തംലആനി, ഇത് രണ്ടും നിറക്കും. ഔ തംലഉ, അല്ലെങ്കിൽ ഇത് നിറക്കും. അത് ഹദീസ് റിവായത്ത് ചെയ്ത റാവിയുടെ, റിപ്പോർട്ട് ചെയ്ത ആളുടെ സംശയമാണ്. തംലആനി എന്നാണോ പറഞ്ഞത് അതല്ല തംലഉ എന്നാണോ ഹദീസിൽ വന്നിട്ടുള്ളത്. മാ ബൈന സമാഇ വൽ അർദ്, ആകാശത്തിനും ഭൂമിയിലും ഇടയിലുള്ളത് എന്താണ്? ഇത് രണ്ടും നിറക്കും എന്ത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് എന്ന വാക്ക്. വസ്സലാത്തു നൂറുൻ, സലാത്ത് നിസ്കാരം അത് നൂറാണ്, അത് വെളി, അത് പ്രകാശമാണ്. വസ്സദഖത്തു ബുർഹാനുൻ, സദഖത്ത് ദാനധർമ്മം എന്നത് തെളിവാണ്. വസ്സബ്റു ദിയാഉൻ, സബർ ക്ഷമ എന്നത് വെളിച്ചമാണ്. വൽഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക, ഖുർആൻ ഹുജ്ജത്തുൻ തെളിവാണ്. ലക ഒന്നിക്കും നിനക്ക് അനുകൂലമായ തെളിവ്, ഔ അലൈക അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായ നിനക്കെതിരായ തെളിവ്. കുല്ലു നാസ് യഗ്ദു, കുല്ലു നാസ് ജനങ്ങളെല്ലാവരും, യഗ്ദു രാവിലെ പുറപ്പെടുന്നു, ഫബായഉ നഫ്സഹു എന്നിട്ട് സ്വന്തത്തെ അവൻ വിൽക്കുന്നു, സ്വന്തത്തെ വിൽക്കുന്നു. ഫമുഅതിഖുഹ എന്നിട്ട് ആ വിൽക്കുന്ന മനുഷ്യരിൽ, എല്ലാ മനുഷ്യരും രാവിലെ പുറപ്പെടുന്നു എന്നിട്ട് സ്വന്തത്തെ വിൽക്കുന്നു. ആ വിൽക്കുന്നവരിൽ ഫമുഅതിഖുഹ സ്വന്തത്തെ മോചിപ്പിച്ചവനുണ്ട്, ഔ അല്ലെങ്കിൽ മൂബിഖുഹ അതിനെ നശിപ്പിച്ചവനുണ്ട്. മഹത്തായ ഒരു ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത്തുഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി എന്നത് ഈമാനിന്റെ പകുതിയാണ്. ചില റിവായത്തുകളിൽ കാണാം തുഹൂറിന്റെ പകരം അൽ വുദൂഉ ശത്രുൽ ഈമാൻ. ഈ ഹദീസിന്റെ ചില റിവായത്തുകളിൽ എന്ത് വന്നിട്ടുണ്ട്? തുഹൂർ എന്നതിന് പകരം വുദൂ എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ചില റിവായത്തുകളിൽ സബ്റുദിയാഉൻ എന്ന് വന്നിട്ടില്ലേ, സബ്റുദിയാഉൻ ക്ഷമ എന്നത് വെളിച്ചമാണെന്നതിന് പകരം നോമ്പ് വെളിച്ചമാണ് എന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് വിശദീകരിക്കാം. എന്താണ് ഇവിടെ പറഞ്ഞ ശുദ്ധി എന്നത്? ഇമാം ഇബ്നു റജബ് പറയുന്നു, വസഹീഹു അല്ലദി അലൈഹിൽ അക്തറൂൻ അന്നൽ മുറാദ ബിത്തുഹൂരി ഹാഹുന അതതഹുറു ബിൽമാഇ മിനൽ അഹ്ദാസ്, ഹദസിൽ നിന്ന് വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുക എന്ന തുഹൂറാണ് ഇവിടെ ഉദ്ദേശം എന്നതാണ് പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞ ശരിയായ അഭിപ്രായം. കാരണം ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ചിലപ്പോ പാപങ്ങളിൽ നിന്ന് സ്വന്തത്തെ ശുദ്ധീകരിക്കുക പോലെയുള്ള അർത്ഥമൊക്കെ ഉദ്ദേശിക്കാം. പാപങ്ങളിൽ നിന്ന് സ്വന്തത്തെ ശുദ്ധീകരിക്കുക എന്ന അർത്ഥമൊക്കെ ചിലപ്പോൾ ഉദ്ദേശിക്കാം. പക്ഷെ ഇവിടെ ഉദ്ദേശം എന്താണ്? ഹദത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന് സ്വന്തത്തെ ശുദ്ധീകരിക്കുക. അത് രണ്ട് നിലക്കാണുള്ളത്. ഒന്ന് നജസ് നീക്കുക, ശരീരത്തിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്ത് നജസായിട്ട് നീക്കുക, അത് നീക്കുക എന്നുള്ളത് ശുദ്ധീകരണമാണ്. മറ്റൊരു ശുദ്ധീകരണം എന്താണ്? ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നുമുള്ള ശുദ്ധീകരണമാണ്, അതാണ് ഹദസിൽ നിന്നുള്ള ശുദ്ധീകരണം. ഹദസ് രണ്ടുണ്ട്, ചെറിയ അശുദ്ധി വലിയ അശുദ്ധി. വലിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധിയാണ് കുളി എന്നത്. ചെറിയ ജനാബത്തിൽ നിന്നുള്ള ശുദ്ധീകരണം അല്ലെങ്കിൽ ഹൈദിൽ നിന്നോ നിഫാസിൽ നിന്നോ ഉള്ള ശുദ്ധീകരണം. അതുപോലെ ചെറിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണമാണ് വുദു എന്നത്. അതാണ് ഏറ്റവും പൂർണ്ണമായ രൂപം. കുളിച്ചു ഒരാൾ ജനാബത്തിലല്ല, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി കൊണ്ട് അയാൾ വുദു കൂടി ചെയ്താൽ അയാൾ പരിപൂർണമായ ശുദ്ധിയാണ്. അതുപോലെ വൃത്തിയാക്കുക, വൃത്തിയിൽ നടക്കുക എന്നത് ഈമാനിന്റെ ഭാഗമാണ്. അല്ലാഹു ഇത് ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുത്തഹിരീൻ, അല്ലാഹു തൗബ ചെയ്യുന്നവരെ ധാരാളമായി റബ്ബിലേക്ക് ഛേദിച്ചു മടങ്ങുന്നവരെയും വൃത്തി പാലിക്കുന്നവരെ ശുചിത്വം പാലിക്കുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാഹുവിന്റെ വാക്കാണ്. ഇവിടെ ഹദസിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശം. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, ശത്രുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ്. എത്ര വലിയ അമലാണത്! നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു ഹദീസിനുള്ളതുപോലെ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, സഹീഹ് മുസ്ലിമിൽ കാണാം, ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു തന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ആ സഹാബി നബിയുടെ മജ്‌ലിസിലേക്ക് എത്തി. കുറച്ച് വൈകിയാണ് എത്തിയത്. എത്തിയപ്പോ എന്താ കേൾക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ മുസ്ലിമിൻ യതവദ്ദഉ ഫയുഹ്സിനു വുദുഉഹു ثم يقوم ويصلي ركعتين يقبل عليهما بقلبه ووجهه الا وجبت له الجنه. ഏതൊരു മുസ്ലിമാണോ നന്നായി വുദു ചെയ്ത് രണ്ട് റകഅത്ത് നിസ്കരിക്കുന്നത്, എങ്ങനെ നിസ്കരിക്കുന്നത്? മുഖ്ബിലുൻ യുഖ്ബിലു അലൈഹിമ ബിഖൽബിഹി വജ്ഹി, ആ രണ്ട് റകഅത്തിലും അവന്റെ ശരീരവും ഹൃദയവും അല്ലാഹുവിലേക്ക് തിരിഞ്ഞിട്ടാണുള്ളത്, അതിലേക്ക് മുന്നിട്ടുകൊണ്ടാണുള്ളത്. അങ്ങനെ രണ്ടേ രണ്ടറക്കാശ് നല്ല പൊതുവെടുത്ത് രണ്ടറക്കം നിസ്കരിച്ചാൽ എന്താണ് പ്രതിഫലം? ഇല്ല വജബസ്ലഹുൽ ജന്ന, സ്വർഗം അവന് നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോൾ ഉഖബത്തുബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അജ്വദ ഹാദാ, മാ അജ്വദ ഹാദാ, ഇത് എത്ര നല്ല കാര്യമാണ്. അപ്പോൾ ഒരാള് ആ മജ്‌ലിസ് എന്ന് പറയുന്നു, വല്ലദീ ഖബ്ലഹു അജ്വദ, ഇതിനു മുമ്പേ പറഞ്ഞത് ഇതിനേക്കാൾ നല്ലതാണ്. ഉഖബ പറഞ്ഞു, ഞാൻ നോക്കുമ്പോൾ ആരാ? ഉമറ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താണ് അതിനു മുമ്പ് പറഞ്ഞത്? ഉമർ പറയുന്നു, മാ മിൻകും മിൻ അഹദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ യതവദ്ദഉ ഫയുസ്ബിഗുൽ വുദുഅ ثم يقول اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله الا فتحت له ابواب الجنه الثمانيه يدخل من ايها شاء. ഏതൊരു മുസ്ലിമാണോ നന്നായി വുദു ചെയ്യുന്നത്, പൂർണ്ണമായി വുദു, എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹ് എന്ന ഷഹാദത്തിന്റെ രണ്ട് കലിമത്തു ഷഹാദ, അല്ലാഹു മാത്രമാണ് ഇലാഹെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന മഹത്തായ വാക്ക് അത് പറയുകയും ചെയ്താൽ അവന് വേണ്ടി സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടും. ഉദ്ദേശിക്കുന്നതിലൂടെ അവന് പ്രവേശിക്കാം, വുദുവിന് മാത്രം. സുബ്ഹാനല്ലാഹ്. ഇവ മുസ്ലിമിന്റെ സഹീഹിലുള്ള ഹദീസാണ്. നമ്മളിവിടെ നിയ്യത്തുകൾ നന്നാക്കുക, ചെറിയ അമലിന് വലിയ പ്രതിഫലം നൽകുന്ന റബ്ബാണ് അല്ലാഹു. നമ്മുടെ റബ്ബ് ചെറിയ അമലുകൾക്ക് വലിയ പ്രതിഫലം നൽകുന്ന റബ്ബാണ്. അതാണ് അത്തുഹൂറു ശത്രുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണിത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അബു ദർദ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. റസൂലുള്ള പറഞ്ഞു, ഖംസുൻ മൻ ജാഅ ബിഹിന്ന മഅൽ ഈമാനി ദഖല ജന്ന. അഞ്ച് കാര്യങ്ങൾ ഈമാൻ ഉള്ളതിനോടൊപ്പം അഞ്ച് കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. മൻ ഹാഫള അല സ്സലവാത്തിൽ ഖംസ്, അഞ്ച് നേരത്തെ നിസ്കാരം അവൻ ശരിക്കും ശ്രദ്ധിച്ചു, ശരിയായ രൂപത്തിൽ അവൻ നിസ്കരിച്ചു. എങ്ങനെയാണ്? طيب النفس على وضوئهن وركوعهن وسجودهن ومواقيتهن. അവൻ നല്ല നിലക്ക് അതിന്റെ വുദൂഉം റുകൂഉം സുജൂദും നിസ്കാരത്തിന്റെ നേരവും ഒക്കെ ശ്രദ്ധിച്ചു. അതുപോലെ നല്ല മനസ്സോടെ അവൻ അവന്റെ സക്കാത്ത്, സമ്പത്തിന്റെ സക്കാത്ത് കൊടുത്തു. അതിനിടയിൽ അബൂ ദർദ പറഞ്ഞു, വായുമുള്ളാഹ് ലാ യഫ്അലു ദാലിക ഇല്ലാ മുഅ്മിൻ, മുഅ്മിൻ അല്ലാതെ ഇങ്ങനെ ചെയ്യുകയില്ല. മൂന്നാമത്തെ കാര്യം, വസാമ റമദാൻ, റമദാനിൽ അവൻ നോമ്പെടുത്തു. നാലാമത്തെ കാര്യം, ഹജ്ജൽ ബൈത മൻ ഇസ്തതഅ ഇലൈഹി സബീല, സാധിക്കുന്നവൻ ഹജ്ജ് ചെയ്തു. ഇതൊക്കെ എന്തിന്റെ കൂടെ? ഈമാനിന്റെ കൂടെ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അഞ്ചാമത്തെ അദ്ദേഹം പറഞ്ഞു, അദ്ദൽ അമാന, അമാനത്ത് പാലിക്കുകയും ചെയ്താൽ. എന്താണ് അമാനത്ത്? അപ്പോ കേട്ട കുറച്ച് വെച്ചു, യാ അബൂദർ വമാദാ ഉലമാന, അബൂദർ എന്താണ് അമാനത്ത് പാലിക്കുക എന്ന് പറഞ്ഞാൽ? അദ്ദേഹം പറഞ്ഞു, അൽ ഗുസ്ലു മിനൽ ജനാബ, ജനാബത്തിൽ നിന്ന് കുളിക്കലാണ്, ജനാബത്ത് കുളി കുളിക്കലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ലം യഅതമിൻ ഇബ്നു ആദം അലാ ശൈഇൻ മിൻ ദീനിഹി ഗൈറഹാ, അല്ലാഹു ആദമിന്റെ പുത്രനെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് അവന്റെ ദീനിൽ ഇക്കാര്യമാണ്. അതായത് ആളുകൾ കാണുന്നതല്ല. ഒരു മനുഷ്യന്റെ ഈമാനിന്റെ അടയാളമാണ് എന്ത്? അള്ളാഹുവിനെ വിശ്വസിക്കുന്ന എന്നതിന്റെ അടയാളമല്ലേ അവൻ ജനാബത്ത് കുളിക്കാന്നുള്ളത്? സാധാരണ കുളിയല്ല അത്, ശരീരത്തിന്റെ എല്ലാ ഭാഗവും നനയേണ്ടതുണ്ട്. കാരണം ഓരോ മുടിക്കടിയിലും ഓരോ രോമത്തിനടിയിലും ജനാബത്ത് ഉണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കും. ശരീരം മുഴുവൻ നനയുക, ജനാബത്ത് നീങ്ങാനുള്ള നീയത്തുണ്ടാവുക, ഇത് രണ്ടുണ്ടെങ്കിൽ ഒരാളുടെ കുളി ശരിയായി. പിന്നെ ഉള്ളത് സുന്നത്തായ കാര്യങ്ങളാണ്. ഈ രണ്ടെണ്ണം നടന്നാൽ ഒരാളുടെ കുളി ശരിയായി. അതിൽ ഒരുപാട് വസ്വാസിന്റെ ആവശ്യമില്ല. നീയത്തിങ്ങനെ ചൊല്ലി ആകെ എടുങ്ങാറായി, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. വസ്വാസ് വർദ്ധിച്ചാൽ ആള് എടുങ്ങാറായി പോകും. ഒരു ഇബാദത്ത് ഒരാൾക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള പോലെ കുളത്തിൽ അവൻ ഒന്നായിട്ട് മുങ്ങി മുങ്ങി കുളിച്ചു, എന്നിട്ട് പുറത്തു വന്നിട്ട് തോന്നുകയാണ് കുളി ശരിയായിട്ടില്ല. ആ ശൈത്താൻ അവിടെ കൊണ്ടെത്തിക്കും. വസ്വാസം ഉണ്ടായ വസ്വാസം നമുക്ക് പാടില്ല, തസാഹുലും പാടില്ല, ആലംഭാവം പാടില്ല. ചെയ്യേണ്ടതുപോലെ ഒന്നും എടുക്കാതിരിക്കുക, ചെയ്യേണ്ടതുപോലെ കുളിക്കാതിരിക്കുക, അതും പാടില്ല. അതിലതിരി വിട്ട് വസ്വാസിന്റെ അവസ്ഥയിലേക്ക് എത്താനും പാടില്ല. അള്ളാഹു ഒരാളെയും അവനെ സാധിക്കാത്തത് ഏൽപ്പിച്ചിട്ടില്ല. പഠിക്കുക ശരിക്ക്, എന്നിട്ട് അതുപോലെ ചെയ്യുക. അപ്പൊ അതാ ഉൽ അമാന, അമാനത്ത് പാലിക്കുക എന്നത് ഒരു മുസ്ലിമിന് വേണ്ട സ്വഭാവമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹു ഏൽപ്പിച്ച അമാനത്ത്, ജനാബത്ത് കുളിക്കുക എന്നുള്ളത്. ഈമാനിന്റെ കൂടെ ഈ അഞ്ച് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥ നിസ്കാരം നിസ്കരിക്കുന്നവൻ അവന്റെ ജീവിതത്തിൽ അതിന്റെ സ്വാധീനം ഉണ്ടാവും. ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല കൂട്ടരെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ഇതുകൊണ്ട് ഉണ്ടാവുക തന്നെ ചെയ്യും, അതിൽ സംശയമില്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അസ്സലാത്തു തലാസത്തു അസ്ലാസ്, നിസ്കാരം മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് ഭാഗങ്ങളുണ്ട് അതിൽ. അത്തുഹൂറു സുലുസുൻ, അതിന്റെ മൂന്നിൽ ഒന്ന് തുഹൂറാണ്, വുദു ആണ്, ശുദ്ധീകരണമാണ്. വറുഖുഉ സുലുസുൻ, മൂന്നിൽ മറ്റൊന്ന് റുഖു ആണ്. മൂന്നാമത്തെ ഭാഗം സുജൂദു സുലുസുൻ, സുജൂദു തുഹൂർ ശുദ്ധിയാക്കുക, റുഖുഉ സുജൂദ്. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേർതിരിച്ചു പറഞ്ഞു, നിസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. നിസ്കാരത്തിൽ നാലേ നാലവസ്ഥ മാത്രമേ ഉള്ളൂ. എന്താണത്? ഖിയാം, റുഖൂ, സുജൂദ്, ജുലൂസ്. ഈ നാല് കാര്യങ്ങൾ, ഖിയാം അല്ലെങ്കിൽ വുഖൂഫ് നിൽക്കുക, രണ്ട് റുഖൂ റുഖൂ ചെയ്യുക, മൂന്ന് സുജൂദ് സുജൂദ് ചെയ്യുക, നാലാമത്തെ ജുലൂസ് ഇരിക്കുക. ഈ നാലവസ്ഥ അല്ലാതെ വേറൊന്നും എന്തില്ല നിസ്കാരത്തിലില്ല. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത്? റുഖൂഉം സുജൂദും. എത്രത്തോളം പണ്ഡിതന്മാർ എണ്ണിയത് കാണാം. എന്ത്? ഒരു സുജൂദ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഇരുത്തം ഇരിക്കുന്നു, ഇടയിലെ ഇരുത്തം. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, ഈ ഇടയിലെ ഇരുത്തം യഥാർത്ഥത്തിൽ ആ സുജൂദിനുള്ള മുന്നോടിയാണ്. രണ്ട് സുജൂദ് അങ്ങനെ തന്നെ ചെയ്യാൻ കഴിയുമല്ലോ, അതിനൊന്നും എണീക്കണമല്ലോ, എന്നാലും രണ്ടാമത്തെ സുജൂദ് ആവുള്ളൂ എന്നതുപോലെ. അതുപോലെയാണ് ചില അമലുകൾക്ക് മുന്നോടിയാണ് ചില അമലുകൾ, ചില അമലുകൾക്ക് മുന്നോടിയാണ് ചില അമലുകൾ. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, അറഫ ദിനം എന്നത് എന്താണ്? പിറ്റേന്നുള്ള യൗമുൻ നഹർ, പിറ്റേന്നുള്ള തവാഫും അതുപോലെ മുടിയെടുക്കലും അറവും, ഇത് ഈ മഹത്തായ അമലുകൾക്കുമൊക്കെയുള്ള ശുദ്ധീകരണമാണ് തലേന്നത്തെ അറഫയിലുള്ള നൃത്തം. അതോടെ ശുദ്ധിയാകുന്നു, അല്ലാഹു സുബ്ഹാനഹു തആല പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നു. എന്നിട്ടാണ് പിറ്റേന്ന് ഇതിനുവേണ്ടി ചെല്ലുന്നത് അല്ലാഹുവിന്റെ ബൈത്തിലേക്ക്. അതെന്താണ്? ഇതിന്റെ ഒരു ശുദ്ധീകരണം പോലെയാണ് ഇമാം ഇബ്നു ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മഅാദിന്റെ തുടക്കത്തിൽ പറഞ്ഞത് കാണാം. ഇതുപോലെ റുഖൂഉ സുജൂദ് തുഹൂർ, ഇത് മൂന്നും നിസ്കാരത്തിന്റെ മൂന്ന് ഭാഗങ്ങളാണ്. ഫമൻ അദ്ദാഹ ബിഹഖിഹ, ഫമൻ അദ്ദാഹ ബിഹഖിഹ, ആരെങ്കിലും ഇത് അതിന്റെ ഹക്കുകൾ പാലിച്ചുകൊണ്ട് അതിന്റെ ഹക്ക് അതിന് നൽകിയാൽ, യഥാർത്ഥ നിലയ്ക്ക് ഇത് ചെയ്താൽ, ഖുബിലത് മിൻഹു, ഈ നിസ്കാരം ശരിക്കും ശ്രദ്ധിച്ചാൽ അവനിൽ നിന്ന് നിസ്കാരം സ്വീകരിക്കപ്പെടും. ഖുബില മിൻഹു സായിറു അമലിഹി, അവന്റെ എല്ലാ അമലും സ്വീകരിക്കപ്പെടും. വമൻ റുദ്ദത് അലൈഹി സലാത്തുഹു, ആരുടെ നിസ്കാരമാണോ സ്വീകരിക്കപ്പെടാതെ പോയത്, റുദ്ദ അലൈഹി സായിറു അമലിഹി, അവന്റെ ബാക്കി അമലെല്ലാം സ്വീകരിക്കാതെ തള്ളപ്പെടും. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ഇത് ഈ അമലുകളുടെ പ്രത്യേകതയാണ്. നോക്കൂ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്നത് മീസാൻ നിറയും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് തംലആനി ഔ തംലഉ മാ ബൈന സമാഇ വൽ അർദ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ മീസാൻ നിറയും, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ആകാശ ഭൂമികൾക്കിടയിലുള്ളത് നിറയും. ഏതാ വലുത്? മീസാനാണോ ആകാശഭൂമിക്കിടയിലുള്ളതാണോ? മീസാനാണോ വലുത്? മീസാനാണ് വലുത്. ഇത് രണ്ടും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് മാത്രം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സൽമാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, യൂദഉൽ അൽ മീസാനു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ മീസാൻ, അമലുകൾ അല്ലാഹു തൂക്കുന്ന, മുഅ്മിനുകളെയും അല്ലാഹു തൂക്കി നോക്കുന്ന മീസാൻ സ്ഥാപിക്കപ്പെടും. ആകാശങ്ങളും ഭൂമിയും അതിൽ തൂക്കിയാൽ അതിനെ ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുണ്ടീത്തുലാത്തില്ല. ഇപ്പോൾ മലക്കുകൾ ചോദിക്കും, യാ റബ്ബി ലിമൻ തജ്നു ഹാദ, അല്ലാഹുവെ ആർക്ക്, ആരെയും കൊണ്ടാണ് ഇത് തൂങ്ങുക, എന്താണ് ഇത് തൂങ്ങുക? ഫയഖൂലു അല്ലാഹു തആല, അപ്പോൾ അല്ലാഹു പറയും, ലിമൻ ഷിഇതു മിൻ ഖൽഖി, ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ പടപ്പുകളെ, അവരാണ് ഇതിൽ തൂക്കുക, അവരുടെ അമലുകളും. ഫതഖൂലുൽ മലായിക, മലായികത്തു പറയും, സുബ്ഹാനക മാ അബദ്നാക ഹഖ ഇബാദതിക, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവെ നിന്നെ ഞങ്ങൾ ചെയ്യേണ്ട ഇപോലെ ഇബാദത്ത് ചെയ്തിട്ടില്ല, നിനക്ക് ചെയ്യേണ്ട ഹഖായ ഇബാദത്ത് ഞങ്ങൾ ചെയ്തിട്ടില്ല. അതുപോലെ ഇങ്ങനെ പറയുന്നത് കാണാം, വാളിനേക്കാൾ മൂർച്ചയുള്ള, അല്ലെങ്കിൽ അതുപോലെ മൂർച്ചയുള്ള സിറാത്തു പാലം നരകത്തിനുമേൽ സ്ഥാപിക്കപ്പെടും. മലായികത്ത് ചോദിക്കും, അല്ലാഹു ആരാണിത് മൂർച്ചയെടുക്കുക? അല്ലാഹു പറയും, ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ പടപ്പുകൾ. അപ്പോൾ അവർ പറയും, സുബ്ഹാനക മാ അബദ്നാക ഹഖ ഇബാദതിക, നിന്നെ ഞങ്ങൾ ചെയ്യേണ്ടതുപോലെ ഇബാദത്ത് ചെയ്തിട്ടില്ല. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന വാക്കിന്റെ മഹത്തായ പ്രത്യേകതയാണ്, അത് ഇത്ര വലിയ സ്ഥാനമാണ് അതിലുള്ളത്. അതിന്റെ കൂടെ പ്രത്യേകതയുള്ള വാക്കുകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, കൻസുൻ മിൻ കുരൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട നിധിയാണ്. നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, മാ ഖാല അബ്ദു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ, ആരെങ്കിലും ഇഖ്ലാസോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ റബ്ബിനു വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബു സമാ, അവനു വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ്. ഹത്ത യുഫ്ദിയ ഇലൽ അർശ്, അർശിലേക്ക് നേരെ ഈ വാക്ക് കയറി പോകും. മജ്തുനിബത്തിൽ കബായിർ, വൻ പാപങ്ങൾ അവർ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ. ഇമാം അത്തീബി റഹിമഹുല്ലാ അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വൻ പാപങ്ങൾ ഉപേക്ഷിച്ചെങ്കിൽ എന്ന് പറഞ്ഞത് ശർത്താണ്, പക്ഷെ അത് എന്തിനുള്ള ശർത്താണ്? ഈ വേഗതക്കുള്ള ശർത്താണ്, അല്ലാതെ സ്വീകരിക്കപ്പെടില്ല എന്നല്ല. കാരണം സ്വീകരിക്കപ്പെടും, അള്ളാഹുവിനു വേണ്ടിയാണ് അമലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഏത് പാപിയുടെ അമലും അള്ളാഹു സ്വീകരിക്കും. അവന്റെ നന്മകളെക്കാൾ മികച്ചു നിൽക്കുന്ന വലിയ പാപങ്ങൾ, നന്മയൊക്കെ നന്മയൊക്കെ മുക്കിക്കളയുന്ന പാപങ്ങൾ അവൻ ചെയ്യരുത്, അത് വേറെ കാര്യം. അത് അങ്ങനെ ചെയ്താൽ നന്മകളെക്കാൾ അവന്റെ പാപങ്ങൾക്ക് തൂക്കം തൂങ്ങും, അത് ചെയ്യരുത്. പക്ഷേ സ്വീകരിക്കും എന്ന് പറഞ്ഞത് സ്വീകരിക്കും, സ്വീകരിക്കില്ല എന്നല്ല ഇവിടെ അർത്ഥം. വൻ പാപങ്ങൾ ചെയ്തില്ലെങ്കിൽ മറിച്ച് എന്താണ്, ഈ വേഗത ഉണ്ടാവുകയില്ല എന്നാണ് ഇമാം തയ്യിബ് റഹിമഹുള്ള അദ്ദേഹം പറയുകയുണ്ടായി. അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്, വൻ പാപങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യൻ റബ്ബിനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ കയറി പോവും അത് മുകളിലേക്ക്, അർശിന്റെ അർശിലേക്ക് എത്താൻ ഒരു തടസ്സവും അതിന് ഉണ്ടായിരിക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത്ര എളുപ്പമുള്ള വാക്കാണിത്. ചിലർ പറഞ്ഞിട്ടുള്ളത് പോലെ നാവിന് ഇതിനേക്കാൾ എളുപ്പമുള്ള ഒരു മറ്റൊരു വാക്കില്ല. കുറച്ചാളുകൾ ഒരു മജ്ലിസിൽ ഇരുന്നാൽ ആ ആളുകൾ ഇവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ഇവൻ അറിയാൻ കഴിയില്ല ഇവനിത് പറയുന്നുണ്ട്. കാരണം നാവ് ചുണ്ടനക്കാതെ പറയാൻ പറ്റിയ വാക്കാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്രയും എളുപ്പത്തിൽ പറയാവുന്ന മഹത്തായ വാക്ക്, എത്രയും അത് ചൊല്ലാം. അതല്ലാതെ ഇതുപോലുള്ള ദിക്റുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത നേരവും കാലവും എണ്ണവും വണ്ണവും നിശ്ചയിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത പ്രത്യേകതകൾ പറയാൻ പാടില്ല, അപ്പൊ ബിദഅത്തായി തീരും. അഫ്ളലു ദിക്ർ എന്ന് പറഞ്ഞ കാലത്തിന് ശേഷം ചില ആളുകൾ ചൊല്ലുന്നത് പോലെ, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ചൊല്ലുന്നത് പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിക്കാൻ പഠിപ്പിച്ച സമയമാണിത്. നോക്കൂ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റിവായത്ത് ചെയ്യുന്ന ഹദീസാൻ, ഇന്ന നൂഹൻ അലൈഹി സലാം നൂഹ് നബിക്ക് ലമ്മ ഹദറത്തുൽ വഫാത്തു, അവിടത്തേക്ക് മരണസമയമായപ്പോൾ, ഖാല ഇബ്നിഹി മകനോട് പറഞ്ഞു, ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ നിന്നോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ കൽപ്പിക്കുന്നു, അതിലുറച്ചു നിൽക്കാൻ കൽപ്പിക്കുന്നു. فإن السماوات السبع والأرضين السبع لو وضعت في كفة ووضعت لا إله إلا الله في كفة رجحت بهن لا إله إلا الله إلى آغاشങ്ങളും ഭൂമിയും തുലാസിലെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനെ ഭാരം തൂങ്ങും, ഇതിനേം കൊണ്ടൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് താഴേക്ക് പോകും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് വസിയത്ത് ചെയ്തതായി കാണാം. رسول الله صلى الله عليه وسلم قرنوا الصلاة نور والصدقة برهان والصبر ضياء. نور برهان ضياء كذلك برغاسة برئينا بتسم على واكلا فكشي ذي لك أدند دائي بتسم مند عربي باشي دوري برتك أدل پرياي بدنگل انداغون فكشي پلپول പര്യായങ്ങളാണെങ്കിലും സൂക്ഷ്മമായ പല വ്യത്യാസങ്ങളും അതിനുണ്ടാവും, സൂക്ഷ്മമായ പല വ്യത്യാസങ്ങളും അതിന് കാണാം. അത് അറബിയുടെ ഒരു പ്രത്യേകതയാണ്. ഖുർആനിന്റെ ഇഅ്ജാസിനുള്ള ഒരു കാരണം അതാണെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞവരാണ്. കാരണം ഖുർആനിൽ ഒരേ അർത്ഥം നമുക്ക് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയാൽ ചിലപ്പോൾ ഒരേ അർത്ഥമേ രണ്ട് പദത്തിൽ വെക്കാൻ പറ്റുള്ളൂ, പക്ഷെ സൂക്ഷ്മമായ വ്യത്യാസം അതിന് ഉണ്ട്. അത് ആ സ്ഥലത്ത് ഇതും ഈ സ്ഥലത്ത് അതും ആണ് പ്രയോഗിക്കേണ്ടത്, എന്നാലേ അത് ശരിയാവുള്ളൂ. ആ സ്ഥലത്ത് അത് ശരിയാവുകയല്ല. ഇങ്ങനെ സൂക്ഷ്മമായ വ്യത്യാസം അത് ഖുർആനിന്റെ അജ്ഞാസിന് അഥവാ ഖുർആനിനെ തോൽപ്പിക്കാനോ അതുപോലെ മറ്റൊന്ന് കൊണ്ടുവരാൻ ജനങ്ങൾക്ക് സാധിക്കാതിരിക്കാനുള്ള കാരണങ്ങളിലൊന്നതാണ്. ഖുർആന്റെ അജ്ഞാസിനുള്ള കാരണം അതാണെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ മുഖദ്ദിമത്തുൽ ഫിയുസൂലി തഫ്സീർ എന്ന റിസാലയിൽ പറഞ്ഞത് കാണാം. നോക്കൂ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തു നൂറുൻ, നിസ്കാരം എന്നത് നൂറാണ്, അത് പ്രകാശമാണ്. മുഅ്മിനിന്റെ ഹൃദയത്തിലെ പ്രകാശമാണ് നിസ്കാരം. അത് ഹൃദയത്തിൽ നിന്ന് വലുതായി പിന്നീട് അവന്റെ കൺകുളിർമയായി തീരും. അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാഹ്, എന്റെ കൺകുളിർമ നിസ്കാരത്തിനാണ്. ഖിയാമത്ത് നാളിൽ അതവന് വെളിച്ചമായി തീരും. സ്വറാത്ത് മുറിച്ചു കടന്ന് സ്വർഗത്തിലേക്ക് എത്താനുള്ള വെളിച്ചം. അതുപോലെ അവന്റെ മുഖത്ത് അതിന്റെ അടയാളം ഉണ്ടാകും. ഖിയാമത്ത് നാളിൽ അതിന്റെ നിസ്കാരത്തിന്റെ പ്രകാശം, സാലിഹായ അവന്റെ പ്രകാശം അവനിൽ ഉണ്ടാകും. വസദഖത്തു ബുർഹാൻ, സദഖ എന്നാൽ അത് ബുർഹാനാണ്. ബുർഹാൻ എന്നാൽ അത് സൂര്യന്റെ അടുത്തുള്ള, സൂര്യമുഖത്തിനടുത്തുള്ള ശക്തമായ വെളിച്ചത്തിനാണ് എന്ത് പറയുക, ബുർഹാൻ എന്ന് പറയുക. അതുകൊണ്ടാണ് അൽഹുജ്ജത്തുൽ ഖാത്തിഅ, വ്യക്തമായ ഖണ്ഡിതമായ തെളിവിന് എന്ത് പറയുന്നത്, ബുർഹാൻ എന്ന് പറയുന്നത്. വമൈ യദുഉ മഅ അല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവന് ഒരു ബുർഹാനും കൊണ്ടുവരാൻ സാധ്യമല്ല. വ്യക്തമായ ആണുങ്ങളും മുന്നിൽ പറയാൻ പറ്റിയൊരു തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല. ആളെ പൊട്ടിസാക്കുന്ന ചില ദുർവ്യാഖ്യാനങ്ങൾ സാധുജനങ്ങളെ, പാമര ജനങ്ങളെ പറ്റിക്കാനുള്ള ചിലതേ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ബുർഹാൻ എന്നാൽ വ്യക്തമായ തെളിവാണ്. നോക്കൂ, മലയാളത്തിലുള്ള തെളിവ് എന്ന വാക്കും അറബിയിലേതിന് സമാനമായി അതിനും വെളിച്ചം എന്നർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ മാസികകൾ, പഴയ സെൽസവിയിലൊക്കെ കാണാം, തെളിവ് എന്ന് നമ്മൾ പറയേണ്ടടുത്ത് അമർ അലി റഹിമഹുള്ള പോലുള്ള ആളുകൾ ഒരു വെളിച്ചം അതിന് നിങ്ങൾ കൊണ്ടുപോവാം, എന്താ ചോദിക്കുന്നത്, തെളിവാണ്. തെളിവ് എന്നാൽ വെളിച്ചം തന്നെയാണ്. അത് മലയാളത്തിലും ഉപയോഗിക്കാറുണ്ട്. തെളിവ് ഭാഷാർത്ഥത്തിൽ വെളിച്ചം എന്ന അർത്ഥത്തിൽ തെളിവ് ഉപയോഗിക്കാറുണ്ട്, ഒരു തെളി അല്ലെങ്കിൽ ഒരു തെളിവ് എന്നൊക്കെ. അത് നമ്മൾ ഇന്ന് പ്രയോഗിച്ചു വരുന്ന ദലീൽ, തെളിവ് എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കും. സദഖ ബുർഹാനാണ്. സദഖ എന്തിനുള്ള ബുർഹാനാണ്? ഈമാനുണ്ട് എന്നതിനുള്ള തെളിവാണ്. കാരണം എന്താ, സമ്പത്ത് എന്നത് മനുഷ്യന് സമ്പത്തിനോടുള്ള പ്രിയം മനുഷ്യന്റെ പ്രകൃതിയിൽപ്പെട്ടതാണ്. എന്തിനൊരു മനുഷ്യൻ തനിക്ക് പ്രിയപ്പെട്ട കാര്യം തന്റെ കൈയിലുള്ളത് വേറൊരുത്തിന് കൊടുക്കണം? അള്ളാഹുവിനുള്ള പ്രതീക്ഷയല്ലാതെ മറ്റൊന്നുമല്ല അവൻ അതിലേക്ക് നയിക്കുന്നത്. ഈമാൻ ഒന്നുകൊണ്ട് മാത്രമാണ് അവൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, സദഖത്തു ബുർഹാൻ, സദഖ എന്നത് ബുർഹാനാണ്, ഈമാൻ ഉണ്ട് എന്നതിനുള്ള വ്യക്തമായ തെളിവാണ്. ഇനി അത് അവൻ ഇഷ്ടത്തോടെ നല്ല മനസ്സോടെയാണ് കൊടുക്കുന്നതെങ്കിൽ ഈമാനിന്റെ മാധുര്യമാണ് അവന്റെ ഹൃദയത്തിലുള്ളത്, ഈമാനിന്റെ ഹലാവത്ത് അവൻ ആസ്വദിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ ക്ഷമ, അത് വെളിച്ചമാണ്. ക്ഷമ വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ എന്താ, അഥവാ ദിയാവും നൂറും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നൂറെന്നാൽ വെറും പ്രകാശമാണ്, പക്ഷെ ദിയാ എന്നാൽ അതിന്റെ കൂടെ ചൂടുമുണ്ട്, ചൂടും അതിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് അവൻ സൂര്യനെ എന്താക്കിയിരിക്കുന്നു, ദിയാ ആക്കിയിരിക്കുന്നു, സൂര്യനെ അവൻ ദിയാ ആക്കിയിരിക്കുന്നു. എന്താണ് ദിയാ, ചൂടുള്ള വെളിച്ചമാണ് സൂര്യന്റെ വെളിച്ചം. അതേസമയം ചന്ദ്രനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു നൂറൻ എന്നാണ് പറഞ്ഞത്, ചന്ദ്രനെ വെളിച്ചം എന്തല്ല, ചൂടുള്ള വെളിച്ചം. ഇതാണ് ഖുർആന്റെ അജാദ്, ഒരേ പദം വെളിച്ചം എന്ന് അർത്ഥം പറയാം, പക്ഷെ രണ്ടിനും സൂക്ഷ്മമായ വ്യത്യാസമുണ്ട്. ഒന്ന് ഒരു സ്ഥലത്ത് ഇതും മറ്റു സ്ഥലത്ത് ഇതുമാണ് അള്ളാഹു പ്രയോഗിച്ചത്. അതുകൊണ്ടാണ് നോക്കൂ, ഖുർആനിനെ കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത്, നൂർ. എന്നാൽ തൗറാത്തിനെ കുറിച്ച് നൂറെന്നും ദിയാ എന്നും പറഞ്ഞത് കാണാം. തൗറാത്തിനെ കുറിച്ച് നൂറെന്നും പറഞ്ഞു, ദിയാ എന്നും പറഞ്ഞു. ദിയാ എന്താ, ചൂടുള്ള പ്രകാശമാണ്. തൗറാത്തിൽ ഖുർആനിനേക്കാൾ കടുത്ത നിയമങ്ങളാണുള്ളത്. പഴയ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ കുഫറും അവരുടെ തോന്നിവാസവും കാരണത്താൽ, മുമ്പ് അവരുടെ തോന്നിവാസങ്ങൾ കാരണത്താലും അതുപോലെ അവരുടെ ശാരീരികവും മാനസികവുമായ പ്രത്യേകതകളൊക്കെ കാരണത്താലും അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുള്ള നിയമങ്ങൾ എങ്ങനത്താണ്, കടുത്തതാണ്, കടുത്ത നിയമങ്ങൾ. അതുകൊണ്ട് തൗറാത്തിനെ കുറിച്ച് ഖുർആനിൽ കാണാം എന്ത്, വലഖദ് ആതൈന മൂസ വ ഹാറൂന അൽ ഫുർഖാന ദിയാഅൻ വ ദിക്റൻ ലിൽ മുത്തഖീൻ. ദിയാവ് കൊടുത്തു. നൂറെന്നും തൗറാത്തിനെ കുറിച്ചുണ്ട്, പക്ഷെ ഖുർആനെ കുറിച്ച് എന്തേ ഉള്ളൂ, നൂറെന്ന് മാത്രം. ഖുർആനെ കുറിച്ച് അള്ളാഹു ദിയാ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഏറ്റവും എളുപ്പമുള്ള ശരിയാത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശരിയാത്താണ്. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഖുർആനു ഹുജ്ജതുൻ ലക ഔ അലൈക, ഖുർആൻ ഹുജ്ജതുൻ തെളിവാണ് ലക, ഒന്നുകിൽ നിനക്ക് അനുകൂലമായത് ഔ അലൈക, അല്ലെങ്കിൽ നിനക്ക് എതിരായ തെളിവ്. കാരണം അള്ളാഹു പറഞ്ഞു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മതുൻ ലിൽ മുഅ്മിനീൻ വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറ. ഖുർആൻ അത് നാം അവതരിപ്പിച്ചു, ശിഫാ അത് ശമനമാണ്, വറഹ്മതുൻ ലിൽ മുഅ്മിനീൻ മുഅ്മിനുകൾക്ക് അത് കാരുണ്യമാണ്, വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറ എന്നാൽ അക്രമികൾക്ക് അത് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. അതുകൊണ്ടാണ് ചില സലഫുകൾ പറഞ്ഞിട്ടുള്ളത്, ഖുർആൻ ഒരുവൻ പഠിച്ചാൽ അതിൽ നിന്ന് ഒന്നും തട്ടാതെ അവൻ എഴുന്നേറ്റ് പോകാൻ സാധ്യമല്ല. ഒന്നുകിൽ അവന് അനുകൂലമായ തെളിവായി ഖുർആൻ വരും, അവൻ അതിനെ പിൻപറ്റിയാൽ, അല്ലെങ്കിൽ അവന് എതിരായ തെളിവായി ഖുർആൻ വരും. അതുകൊണ്ട് ഖുർആൻ പഠിക്കുകയും അതിന്റെ ആളുകളായി മാറുകയും ചെയ്യണം നമ്മൾ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കുല്ലു നാസി യഖുദു, എല്ലാവരും രാവിലെ പുറപ്പെടുന്നു, ഫബായുദു നഫ്സഹു എന്നിട്ട് സ്വന്തത്തെ വിൽക്കുന്നു, ഫമുഅതിഖുഹ എന്നിട്ട് അതിനെ മോചിപ്പിച്ചവനുണ്ട്, ഔ മുബിഖുഹ അതിനെ നശിപ്പിച്ചവനുണ്ട്. ആർക്കാണ് വിൽക്കുന്നത്? അള്ളാഹുവിനാണ് വിൽക്കുന്നത്. ഇന്നല്ലാഹ അഷ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അള്ളാഹു മുഅ്മിനുകളിൽ നിന്ന് അവരുടെ സമ്പത്തും സ്വശരീരങ്ങളും വിലക്ക് വാങ്ങിയിരിക്കുന്നു. സ്വർഗമുണ്ടെന്ന് അവർക്ക് സ്വർഗം പകരം നൽകിക്കൊണ്ട്. എന്നാൽ നശിച്ച ആളുകൾ സ്വന്തത്തെ എന്തിനു പകരമായി വിൽക്കും? ദുനിയാവിന് പകരമായി വിൽക്കും. അതുകൊണ്ടാണ് ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അൽ മുഅ്മിനു ഫി ദുനിയാ കൽ അസീർ, മുഅ്മിൻ ദുനിയാവിൽ അവൻ ബന്ധനസ്ഥനാണ്, തടവിലാക്കപ്പെട്ടവനെ പോലെയാണ്. ദുനിയാവിൽ ഒന്നിനോടും അവൻ എന്തില്ല, അതുകൊണ്ട് ഒരു അമ്നവന് തോന്നുകയില്ല, ഒരു വിശ്വാസം അവന്, യഥാർത്ഥത്തിൽ ഒരു സമാധാനം അവന് കിട്ടുകയില്ല. കാരണം തടവിലായവന് എന്ത് സമാധാനം, രക്ഷപ്പെടണം. രക്ഷപ്പെടൽ ഇവിടെ മാത്രമാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ മാത്രമാണ്. അള്ളാഹു അവനെ മോചിപ്പിച്ച് അവനെ സ്വർഗത്തിലാക്കും. അപ്പൊ ഇത് സ്വർഗം പകരം വാങ്ങിക്കൊണ്ട് സ്വന്തത്തെ അതിന് പകരം കൊടുക്കുക. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ആഖിറത്തിനു വേണ്ടി സ്വന്തത്തെ കൊടുത്തവനാണ് സ്വന്തത്തിന് വില കൽപ്പിച്ചവൻ. ദുനിയാവിന് വേണ്ടി സ്വന്തത്തെ വിറ്റവൻ അവനവന് വില കൽപ്പിക്കാത്തവനാണ്, അവനവന് വില കൽപ്പിക്കാത്തവനാണ് യഥാർത്ഥത്തിൽ ദുനിയാവിന്റെ തുച്ഛമായ ലാഭത്തിനു വേണ്ടി സ്വന്തത്തെ വിൽക്കുന്നത്. എന്നാൽ മുഅ്മിൻ അവന്റെ ബൈഉ ഇൻ ശറാഉ റബ്ബിനുമായിട്ടാണ്, റബ്ബുമായിട്ടാണ്.
അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ഫസ്തബ്ഷിറു ബിബൈഇകും അല്ലദീ ബൈഅതും ബിഹ്, അല്ലാഹുമായി ചെയ്ത കച്ചവടം അതിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ. അതിൽ മുഅത്തിഖ് മോചിപ്പിച്ചവനാണ് റബ്ബിനനുസരിച്ച് ജീവിച്ചു മരിച്ച അല്ലാഹു സ്വർഗത്തിലാക്കുന്നവൻ. മൂബിഖ് നശിപ്പിച്ചവനാണ് അല്ലാഹുവിനെ ധിക്കരിച്ച് സ്വന്തത്തെ തുലച്ചു നടത്തുവൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ അനുസരിച്ച് മരണം വരെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്.